ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ശ്രദ്ധിക്കുവാൻ പോകുന്നത് ഒരു ഇടയന്റെ അടിസ്ഥാനപരമായ ബന്ധങ്ങളാണ്. ഇടയൻ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളോട് ബന്ധപ്പെടേണ്ടതുണ്ട്. അതിൽ ഒന്നാമതായിട്ട് ഇടയന് ദൈവവുമായിട്ടുള്ള ബന്ധം, രണ്ട് ഇടയന് തൻ്റെ സഭയുമായിട്ടുള്ള ബന്ധം, മൂന്ന് ഇടയന് തൻ്റെ കുടുംബവുമായുള്ള ബന്ധം, നാല് ഇടയന് ലോകവുമായുള്ള ബന്ധം. ഈ ബന്ധങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് തുടർച്ചയായിട്ട് ചിന്തിക്കാം. ആദ്യത്തെ ക്ലാസ്സിലെ നമുക്കിപ്പോൾ ഇടയന് ദൈവവുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം നമുക്ക് തുടങ്ങാം. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ശ്രദ്ധയോടെ ഈ ക്ലാസ്സുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവിക ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവികമായിട്ടുള്ള ബന്ധത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. കുറച്ചുകൂടി പറഞ്ഞാൽ ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ശുശ്രൂഷകന് മാത്രമേ ദൈവത്തോട് നിരന്തരമായിട്ടുള്ള കൂട്ടായ്മ പുലർത്തുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവികമായിട്ടുള്ള സ്വഭാവങ്ങൾ അയാളിലൂടെ പ്രകടമായിട്ട് വരികയുള്ളൂ. ദൈവത്തോട്ട് നിരന്തരമായിട്ടുള്ള കൂട്ടായ്മ പുലർത്തുന്നയാളായിരിക്കണം ഇടയൻ. ദൈവത്തെക്കുറിച്ചുള്ള അറിവല്ല, ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലല്ല, മറിച്ച് ഒരു ഇടയൻ തന്നെ അയച്ച, തന്നെ നിയമിച്ചാക്കിയ വ്യക്തിയുമായിട്ട് നിരന്തരമായി ബന്ധം പുലർത്തുന്നവൻ ആയിരിക്കണം. യേശുക്രിസ്തു പറയുന്ന പല സന്ദർഭങ്ങളിലും യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം തുടർമാനമായി നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തു തുടർമാനമായി പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ സന്ദേശം എന്നെ അയച്ചവൻ്റേത് എത്രയാകുന്നു, ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റേതല്ല, എൻ്റെ സ്വന്തത്തിൽ നിന്ന് ഞാൻ എടുത്തു പറയുന്നതല്ല എന്ന് യഹൂദന്മാരുമായിട്ടുള്ള ആ സംവാദത്തിൽ യേശുക്രിസ്തു ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ തന്നെ അയച്ച പിതാവായ ദൈവവും പുത്രനായിരിക്കുന്ന ക്രിസ്തുവും തമ്മിൽ അഭേദ്യമായ ഒരു ഗാഢ ബന്ധമുണ്ടായിരുന്നു. അതുപോലെ ഒരു ഇടയന് ക്രിസ്തുവുമായിട്ട് അഭേദ്യമായ ബന്ധം എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. അങ്ങനെ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ് എന്ന് ചോദിച്ചാൽ ആ ക്രിസ്തുവിൻ്റെ സ്വഭാവം തന്നിൽ പ്രകടമായി വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. പ്രാർത്ഥനയിലൂടെയും വചന ധ്യാനത്തിലൂടെയും ദൈവത്തോട് ഇടപെടുന്ന, ക്രിസ്തുവിനോട് ഇടപെടുന്ന ഇടയന് ദൈവിക സ്വഭാവങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുവാൻ ഇടയായിത്തീരും. അനേക ഇടയന്മാരിൽ ദൈവിക സ്വഭാവം പ്രകടമാകാത്തതിനുള്ള പ്രധാനപ്പെട്ട കാരണം ദൈവികമായിട്ടുള്ള നിരന്തര സംസർഗം ഇല്ലാത്തതുകൊണ്ടാണ്. മലയാളത്തിലെ നമ്മൾ സാധാരണ പറയുന്ന ഒരു പ്രയോഗമാണല്ലോ, മുല്ലപ്പൂവും പിടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാം ഒരു സൗരഭ്യം എന്ന പ്രയോഗം പോലെ തന്നെ നിരന്തരമായി ക്രിസ്തുവുമായിട്ട് സജീവ ബന്ധത്തിലായിരിക്കുന്ന ഇടയന് ദൈവിക സ്വഭാവം അയാളിലൂടെ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അങ്ങനെ സജീവ ബന്ധം ദൈവവുമായിട്ടുണ്ടാകുമ്പോൾ നിരന്തരവുമായി അയാൾ ക്രിസ്തുവിൽ വസിക്കുന്നയാളായിത്തീരും. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ അവിടെ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു എന്ന് പറയുന്നുണ്ട്. മുന്തിരിവള്ളികൾക്ക് കൊമ്പുകളിൽ വസിച്ചിട്ടല്ലാതെ ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയത്തില്ല എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാനുഷികമായ സ്വഭാവമാണ് നമുക്ക് ജന്മനാലുള്ളത്. ജന്മനാൽ നമുക്ക് മാനുഷികമായിട്ടുള്ള എല്ലാ വൈകല്യങ്ങളും നമ്മളിലുണ്ട്. ആ സ്വഭാവങ്ങളെ, ജന്മനായുള്ള സ്വഭാവങ്ങളെ ഇല്ലാതെയാക്കിയിട്ട് അത് കർത്താവിൻ്റെ 2-ാമത്തെ വരവ് വരെ നമ്മളിൽ നിന്ന് പോകുന്നില്ല എങ്കിലും അതിൻ്റെ തീവ്രതയെ കുറച്ചിട്ട് ദൈവിക സ്വഭാവം നമ്മളിൽ കൂടുതൽ പ്രകടമാക്കുവാൻ കഴിയണമെങ്കിൽ ക്രിസ്തുവിനോട് നമ്മൾ നിരന്തരം ബന്ധപ്പെട്ടിരിക്കുന്നവരായിരിക്കണം. കൊമ്പിന് മുന്തിരിവള്ളികളിൽ വസിച്ചിട്ടല്ലാതെ ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയുകയില്ല. അത് താനേ ഒരിക്കലും ഫലം പുറപ്പെടുവിക്കാത്തതുപോലെ നമ്മളുടെ കഴിവുകൾ കൊണ്ടോ നമ്മുടെ ജ്ഞാനങ്ങൾ കൊണ്ടോ നമ്മുടെ അറിവ് കൊണ്ടോ ഒന്നും തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഒരു ഇടയൻ ദൈവത്തോട് കൂടെ ഉള്ളവനായിരിക്കണം, ദൈവത്തോടു കൂടെ നടക്കുന്നവനായിരിക്കണം, ദൈവത്തോടു കൂടി നിരന്തര സംസർഗം പുറപ്പെടുവിക്കുന്നവനായിരിക്കണം. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടു കൂടി നിരന്തരം നടക്കുവാനുള്ള ഒരു താല്പര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോൾ മാത്രമേ ദൈവത്തിൽ നിന്നുള്ള സ്വഭാവം നമ്മളിലേക്ക് കടന്നു വരികയുള്ളൂ. മാത്രമല്ല, പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിയന്ത്രിക്കപ്പെടുന്നവരും നയിക്കപ്പെടുന്നവരുമായിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. പൗലോസ് ഏഷ്യയിലേക്ക് വചനം പ്രസംഗിക്കുവാൻ പോകുമ്പോൾ തന്നോട് പരിശുദ്ധാത്മാവ് അവനെ വിലക്കി അവിടേക്ക് വചനം പ്രസംഗിക്കരുതെന്ന് പറഞ്ഞപ്പോൾ താൻ അവിടേക്ക് പോയില്ല. വീണ്ടും മറ്റേ അടുത്ത സ്ഥലത്തേക്ക് പോകുവാൻ പറഞ്ഞപ്പോൾ അവിടെയും താൻ പോയില്ല. അത് തനിക്ക് പരിശുദ്ധാത്മാവ് തന്നോട് സംവാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് തന്നോട് സംസാരിച്ചപ്പോൾ ദൈവമാണ് തന്നോട് സംസാരിക്കുന്നതെന്നും ആത്മാവ് വ്യക്തമായി തന്നോട് ഇടപെടുന്നതെന്നും തനിക്ക് ബോധ്യമുള്ളത് കൊണ്ടായിരുന്നു തനിക്ക് ആ യാത്ര ഒഴിവാക്കുവാൻ തക്കവണ്ണം കഴിയഞ്ഞത്. ഒരു കാര്യം ഈ ക്ലാസ്സിൽ നിങ്ങളോട് ഞാൻ തുറന്നു പറയാം, ദൈവാലോചന അനുസരിച്ച്, ദൈവഹിതം അനുസരിച്ച്, ദൈവ ഇഷ്ടത്തിന് നമ്മുടെ ശുശ്രൂഷകളെ സമർപ്പിച്ച് നമ്മൾ മുൻപോട്ട് നീങ്ങുമ്പോൾ നമ്മളുടെ പല ഇഷ്ടങ്ങളും സാധിച്ചു എന്ന് വരത്തില്ല. നമുക്കിഷ്ടമില്ലാത്ത ഇടത്തേക്ക് കർത്താവ് നമ്മളെ നയിച്ചു എന്ന് വരാം. എന്നാൽ അപ്പോഴെല്ലാം അവൻ തനിയെയല്ല നമ്മളെ വിടുന്നത്, അവൻ കൂടെ നമ്മളോടുകൂടെ വന്നാണ്, നമ്മളോടുകൂടെ അവൻ വരുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. മത്തായി സുവിശേഷം 28-ാം അധ്യായം ഒടുവിലത്തെ വാക്യങ്ങളിൽ വായിക്കുമ്പോൾ നിങ്ങൾ പോകുക എന്ന് പറയുന്നുണ്ട്. ശിഷ്യന്മാരെ അയക്കുമ്പോൾ പറയുന്നത്, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോടുകൂടെ എല്ലായ്പ്പോഴും ഇരിക്കും എന്ന് ഉറച്ച ഒരു വാക്തത്വം അവിടുന്ന് നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ദൈവം ഒരു ഇടയനെ അയക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവന്റെ സാന്നിധ്യം അവനോടുകൂടി ഇരിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. ആരുടെ കൂടാണ് ദൈവ സാന്നിധ്യം പോകുന്നത്? ഒന്ന്, ശ്രേഷ്ഠ ഇടയനായ ക്രിസ്തുവിനെ അനുസരിക്കുന്ന ഇടയന്റെ കൂടെ ദൈവ സാന്നിധ്യം പോകും. രണ്ട്, വിജയത്തിനായി ആദ്യത്തെ സ്റ്റെപ്പുകൾ വിൽക്കുന്നവരുടെ കൂടെ ദൈവത്തിന്റെ സാന്നിധ്യം പോകും. മൂന്ന്, ദൈവത്തിൽ ആശ്രയിക്കുന്നവരോടുകൂടെ ദൈവ സാന്നിധ്യം പോകും. നാലാമതായി, തന്നിൽ ഫലം പുറപ്പെടുവിക്കുവാൻ തന്നിൽ ആശ്രയിക്കുകയും തന്നിൽ നിരന്തരമായി കൂട്ടായ്മ പുലർത്തുകയും ചെയ്യുന്ന വ്യക്തിയോടുകൂടി ദൈവ സാന്നിധ്യം പോവുകയും അവരെ ദൈവം അതെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്കും അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്കും നയിക്കുകയും, അല്ല ചിലപ്പോൾ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ അവർ കടന്നുപോയാലും ശ്രേഷ്ഠ ഇടയനായ ക്രിസ്തു അവരെ ഒരിക്കലും കൈവിട്ട് കളയുകയില്ല. അതുകൊണ്ട് ഈ ക്ലാസ്സിൽ ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ദൈവത്തോടുള്ള ഇടയന്റെ ബന്ധം വളരെ ശക്തമായിരിക്കണം. ഏതെങ്കിലും രഹസ്യ പാപങ്ങളോ ഏതെങ്കിലും രഹസ്യമായിട്ടുള്ള ദുർസ്വഭാവങ്ങളോ ദൈവികവുമായിട്ടുള്ള ബന്ധത്തെ വിച്ഛേദിച്ച് നമ്മുടെ ആത്മീക ശക്തിയെയും ഒരു ഇടയന്റെ ശുശ്രൂഷയെയും ഇല്ലാതെയാക്കി തീർക്കുവാൻ ഒരിക്കലും ഇടയാകരുത്. ദുഷ്ടപിശാചിന് ഒരിക്കലും ഇടം കൊടുക്കരുത്. സത്യസന്ധതയോടും നിർമ്മലതയോടും ദൈവിക സാന്നിധ്യത്വത്തോടും കൂടെ വിജയകരമായിട്ടുള്ള ശുശ്രൂഷ ചെയ്യുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഈ ക്ലാസ്സുകളിലൂടെ.